ഡീറ്റെയിലായിട്ട് വിശദീകരിച്ചതുകൊണ്ട് എൻ്റെ അടുത്ത വാക്യങ്ങൾ വാക്യങ്ങൾ ചിന്തിക്കാം. എബ്രായലേഖനകർത്ത പറയുകയാണ് ഇതിനെക്കുറിച്ച്, അതായത് യേശു ക്രിസ്തുവിനെക്കുറിച്ച്, യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെപ്പറ്റി, യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തെപ്പറ്റി, ഇതിനെപ്പറ്റി ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്. എങ്കിലും നിങ്ങൾ കേൾക്കാൻ മാന്യമുള്ളവരായി തീർന്നുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. ഇവിടെ എബ്രായലേഖനകർത്താവ് പറയുന്നൊരു പ്രശ്നം കേൾക്കാനുള്ള മാന്യതയാണ്, അഥവാ ഡൾ ഓഫ് ഹിയറിംഗ്, ഒരു ഫിസിക്കൽ ഹിയറിംഗിന്റെ അല്ല. യേശു ക്രിസ്തു പറഞ്ഞതുപോലെ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ഒരു ആത്മീയമായി ഡിസൈൻ ചെയ്യാനായിട്ടുള്ള കഴിവ് കുറവിന്റെ കാര്യമാണ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ് കാലം നോക്കിയാൽ നിങ്ങൾ ഇപ്പോൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടെന്ന് നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആവശ്യമായിരിക്കുന്നു. കട്ടിയായുള്ള ആഹാരമല്ല, പാലെത്രയേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ എലമെന്ററി ടീച്ചിംഗ് ആണ്, അഥവാ പാല് എന്ന് പറഞ്ഞിരിക്കുന്നത് എലമെന്ററി ടീച്ചിംഗ് ആണ്. സംവൺ ടു ടീച്ച് യു ദ എലമെന്ററി പ്രിൻസിപ്പിൾസ് ഓഫ് ദ ഒറാക്കിൾസ് ഓഫ് ഗോഡ്. അന്നേരം ഒരു എലമെന്ററി ടീച്ചിങ് മാത്രം മനസ്സിലാകുന്ന ആ ഒരു സ്പിരിച്വൽ മെച്യൂറിറ്റിയിലേക്ക് മാത്രമേ ഇവർ വന്നിട്ടുള്ളൂ എന്നാണ് പൗലോസ് അവരെ പറ്റി, അല്ലെങ്കിൽ അപ്രായകർത്താവ് അവരെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവരെ പറ്റി അവരടുത്ത് പറയുകയാണ് നിങ്ങൾക്ക് കട്ടിയായുള്ള ആഹാരമല്ല, പാലെത്രയും നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. പാല് എന്ന് പറയുന്നത് ദൈവവചനം എന്നത് പാല് എന്ന രീതിയിൽ പത്രോസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ മൂന്ന് തരത്തിലുള്ള വിശ്വാസികളെ, അല്ലെങ്കിൽ മൂന്ന് തരത്തിലുള്ള വ്യക്തികളെ നമുക്ക് ദൈവവചനത്തിൽ കാണാനായിട്ട് കഴിയും. അവരെ മൂന്ന് തരത്തിൽ അവരെ അഡ്രസ്സ് ചെയ്യുന്നതായിട്ട് കാണാനായിട്ട് കഴിയും. നമ്മൾ കൊരിന്ത്യലേഖനം വായിച്ചു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണ്, ഒന്ന് കൊരിന്ത്യർ അതിൻ്റെ രണ്ടാമത്തെ അധ്യായം. രണ്ടാമത്തെ അധ്യായത്തിൽ പൗലോസ് മൂന്ന് തരത്തിലുള്ള ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ കൂട്ടർ അതിൻ്റെ ഒന്നിൻ്റെ 14 പറഞ്ഞിരിക്കുകയാണ്. അവരെ പറ്റി പറഞ്ഞിരിക്കുന്നത് നാച്ചുറൽ മാൻ, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അത് അവന് പോഷത്വമാകുന്നു. ബട്ട് ദ നാച്ചുറൽ മാൻ ഡസ് നോട്ട് അക്സെപ്റ്റ് ദ തിങ്സ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഫോർ ദേ ആർ ഫൂളിഷ് ടു ദം ഫൂളിഷ് ടു ഹിം. നേരം ഒരു നാച്ചുറൽ മനുഷ്യൻ, രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ ആത്മീയ സത്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല, അത് അവന് പോഷത്വമാകുന്നു. ആത്മീയമായി വിവേചിക്കേണ്ടതാകയാൽ അതവന് ഗ്രഹിപ്പാൻ കഴിയുന്നില്ല. യേശു ക്രിസ്തു പറഞ്ഞ എന്റെ വചനങ്ങൾ ജീവനും ആത്മാവുമാകുന്നു. അന്നേരം ദൈവത്തിന്റെ വചനങ്ങൾ സ്പിരിച്വലി ആയിട്ട് വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ആത്മീയ കാര്യങ്ങൾ മനസ്സിലാകാനായിട്ട് കഴിയത്തുള്ളൂ. അതായത് വീണ്ടും ജനിച്ചതിന് ശേഷമുള്ള, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിലെ ആത്മീയ കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ പ്രാകൃത മനുഷ്യൻ, നാച്ചുറലായിട്ടൊരു മനുഷ്യനത് കഴിയില്ല, അത് അവന് ഭോഷത്വമാണ്. ക്രൂശന്റെ വചനം അതുകൊണ്ടാണ് നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നാച്ചുറലായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവത്തിന്റെ ഒരു കാര്യങ്ങളും അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. എന്നാൽ രണ്ടാമതൊരു കൂട്ടരെ പറ്റി പറയുന്നു, എന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം, എന്നാൽ സഹോദരന്മാരെ എനിക്ക് നിങ്ങളോട് ആത്മീകന്മാരോടെന്നതുപോലെയല്ല ജഡീകന്മാരോട്, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്നതുപോലെ അത്രേ സംസാരിക്കാൻ കഴിയുള്ളൂ. അതായത് രണ്ടാമതൊരു കൂട്ടരുണ്ട്, ഇവർ രക്ഷിക്കപ്പെട്ടവരാണ്, എന്നാൽ ഇവർ ജഡീകരാണ്. ഈ ജഡീകരെയാണ് ശിശുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് രക്ഷിക്കപ്പെട്ട ആ ശേഷവാവസ്ഥയല്ല, രക്ഷിക്കപ്പെട്ട ജനിച്ച ഒരു വ്യക്തി ശിശുവാണ്. അങ്ങനെ ഒരു വ്യക്തി ശിശുവായിരിക്കുന്നതിൽ തെറ്റുമില്ല. ദൈവവനം അങ്ങനെയുള്ളവരെ ദൈവവനം എന്ന പാൽ കുടിച്ച് തന്നെ വളരാനായിട്ട് പ്രേരിപ്പിക്കുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ടിട്ടും വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും ആത്മീയമായ കാര്യങ്ങൾ, സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ സ്പിരിച്വലായിട്ട് ഉള്ള എലമെന്ററി ടീച്ചിങ്ങിന്റെ അപ്പുറത്തേക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത വ്യക്തികൾ ജഡീകരാണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ ജഡീകരായതുകൊണ്ടാണ് ഇവർക്ക് ആത്മീയ കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയാത്തത്. അവർക്ക് പാല് മാത്രമേ കുടിക്കാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഭക്ഷണമല്ല, പാലെത്ര ഞാൻ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവില്ല, നിങ്ങൾ ജഡീകന്മാരല്ലോ. അവരോട് പറഞ്ഞിരിക്കുകയാണ് ഇവർ ജഡീകന്മാരാണ്, ഇപ്പോഴും ജഡീകരാണ്, വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവർക്ക് ആത്മീയമായ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല, ജഡീകരായിട്ടുള്ള ആൾക്കാരാണ്. മൂന്നാമത്തെ ഒരാൾക്കാരെ പറ്റി പൗലോസ് അവിടെ തന്നെ പറയുന്നുണ്ട് രണ്ടാമത്തെ അധ്യായത്തിൽ. അവരെ പറ്റിയാണ് ഈ എബ്രായ ലേഖനത്തിലും മെച്യുർ എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ ആറാമത്തെ വാക്യം അവിടെ പറയുകയാണ്, രണ്ടിന്റെ ആൾ പറയുകയാണ്, എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞാൻ സംസാരിക്കുന്നു, ബട്ട് വി സ്പീക്സ് ഗോഡ്സ് വിസ്ഡം ടു ദ മെച്യുർ. ഡു വി സ്പീക്ക് എമംഗ് ദോസ് ഹു ആർ മെച്യുർ. അന്നേരം അവിടെ പറയുകയാണ് ഞങ്ങൾ തികഞ്ഞവരുടെ ഇടയിലാണ് യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ ജ്ഞാനം സംസാരിക്കുന്നത്. ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല, ദൈവം ലോകസൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറിഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രയും മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അന്നേരം ദൈവീക മർമ്മങ്ങൾ, സ്പിരിച്വൽ ട്രൂത്ത് മനസ്സിലാക്കാനായിട്ട് മെച്ചുവർ ആൾക്കാർക്കേ കഴിയുള്ളൂ. തികഞ്ഞവർ എന്ന് രണ്ടിടത്തും പറഞ്ഞിരിക്കുന്നത് മെച്ചുവർ ആൾക്കാരാണ്, പ്രായപൂർത്തി ആയ ആൾക്കാർ. അന്നേരം പൗലോസ് അല്ലെങ്കിൽ എബ്രായ ലേഖനകർത്താവ് അവിടെ ഉദ്ദേശിക്കുന്നത് രക്ഷിക്കപ്പെട്ടിട്ട് ആത്മീയരായി വളരാതിരിക്കുന്ന ഒരു കൂട്ടർക്ക് ഈ ആത്മീയ സത്യങ്ങൾ തെളിയിച്ചു കൊടുക്കാനായിട്ട് വിഷമമാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുണ്ടെങ്കിലും നിങ്ങൾ കേൾപ്പാൻ മാന്യമുള്ളവരായി തീർന്നുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടത് നിങ്ങൾക്ക് ദൈവത്തിന്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ, എലിമെന്ററി ടീച്ചിങ്ങുകളെ തന്നെ വീണ്ടും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമായിരിക്കുന്നു. കട്ടിയാലുള്ള ആഹാരമല്ല, പാലത്രേ നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നു. പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ അവൻ ശിശുവല്ലോ. അന്നേരം ഇവിടെ എലിമെന്ററി ടീച്ചിങ്ങിനെ വേറൊരു കാര്യവുമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്യുകയാണ്. എലിമെന്ററി ടീച്ചിങ്ങും നീതിയുടെ വചനവും, റൈച്ചസ്നെസ്, വേർഡ് ഓഫ് റൈച്ചസ്നെസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം വേർഡ് ഓഫ് റൈച്ചസ്നെസ്സിൽ ഇവർക്ക് മനസ്സിലാവത്തില്ല, ഇവർ കാര്യങ്ങൾ മനസ്സിലാവത്തില്ല. എന്താണ് വേർഡ് ഓഫ് റൈച്ചസ്നെസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? അതായത് ഒരു വ്യക്തി എങ്ങനെയാണ് റൈച്ചസ് ആയിട്ട് ജീവിക്കാൻ കഴിയുന്നത്? പരീശന്മാരുടെ നീതിയല്ല, പരീശന്മാരുടെ നീതി എക്സ്റ്റേണൽ നീതിയായിരുന്നുവെങ്കിൽ യേശുക്രിസ്തുവിന്റെ നീതി ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. യഥാർത്ഥത്തിൽ ഒരുവൻ എങ്ങനെയാണ് റൈച്ചസ് ആയിട്ട് ജീവിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരുവന് റൈച്ചസ്നെസ് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ് നീതിയുടെ വചനം എന്ന് പറഞ്ഞിരിക്കുന്നത്. റോമാലേഖനം 6-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്കത് കുറച്ചുകൂടി ക്ലിയർ ആകും. റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, നിങ്ങളുടെ ജഡത്തിന്റെ ബലഹീന നിമിത്തം ഞാൻ നിങ്ങളോട് മനുഷ്യരീതിയിൽ പറയുന്നു, നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളായി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിയുടെ അടിമകളായി സമർപ്പിക്കുവിൻ. അവിടെ പറഞ്ഞിരിക്കുന്നത് നീതിയുടെ അടിമകളായി നിങ്ങളുടെ അവയവങ്ങളെ സമർപ്പിക്കും. പ്രസന്റ് യുവർ മെമ്പേഴ്സ് ആസ് സ്ലേവ്സ് ടു റൈച്ചസ്നെസ്. അതേ കാര്യമാണ് അതിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിലും പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ അവയവങ്ങളെ നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളായും ദൈവത്തിന് സമർപ്പിച്ചുകൊള്ളുകയും നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകിയാൽ പാപം നിങ്ങളിൽ കർത്തൃത്വം നടത്തുകയല്ലോ. അന്നേരം പാപം കർത്തൃത്വം നടത്താത്ത നീതിയുടെ അവയവങ്ങളായി ശരീരങ്ങളെ സമർപ്പിക്കുന്ന, അഥവാ യേശുക്രിസ്തുവിന്റെ നീതി നമ്മൾ കൂടി മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു ജീവിതത്തിനെ പറ്റിയുള്ള ഉപദേശമാണ് യഥാർത്ഥത്തിൽ വേർഡ് ഓഫ് റൈച്ചസ്നെസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 1 യോഹന്നാൻ അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിലും ഇതേപോലെ തന്നെ നമ്മൾ വാക്യം കാണുന്നുണ്ട്. 1 യോഹന്നാൻ 3-ാമത്തെ അധ്യായം 3-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം, ദൈവത്തിന്റെ മക്കളാരെന്നും പിശാചിന്റെ മക്കളാരെന്നും ഇതിനാൽ തെളിയുന്നു, നീതി പ്രവർത്തിക്കാത്തവനാരും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളതല്ല. നോർ ദ വൺ ഹു ഡസ് നോട്ട് പ്രാക്ടീസ് റൈച്ചസ്നെസ്. Anyone who does not practice righteousness is not of God. അവിടെ പറഞ്ഞിരിക്കുകയാണ് പ്രാക്ടീസിങ് റൈച്ചസ്നെസ് എന്ന് അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. 7-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, കുഞ്ഞുങ്ങളെ ആരും നിങ്ങളെ തെറ്റിക്കരുത്, അവൻ നീതിമാനായിരിക്കുന്ന പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. ഇവിടെയെല്ലാം ഒരു പ്രാക്ടീസിങ് റൈച്ചസ്നെസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് പാപം പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു വ്യക്തി അത് നിർത്തുകയും നീതി പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങുകയും ചെയ്യുന്ന ആ ജീവിതം. അതൊരു രക്ഷിക്കപ്പെടുക, സ്വർഗത്തിൽ പോവുക, പാപം ക്ഷമിക്കപ്പെടുക എന്നുള്ളത് മാത്രമല്ല, ഒരു വിശുദ്ധ ജീവിതത്തിനെ പറ്റിയുള്ള ഒരു ഉപദേശമാണ്. അതിനെപ്പറ്റി പറയുമ്പോഴാണ് യേശു ക്രിസ്തു എങ്ങനെയാണ് ജീവിച്ചത് എന്നുള്ളത് എബ്രായ ലേഖനകർത്താവ് പറഞ്ഞത്. ഇവിടെ പറയുകയാണ് പാൽ കുടിക്കുന്നവനല്ല നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനാണ്. അവൻ എലമെന്ററി ടീച്ചിങ്ങുകൾ ഇവർക്ക് മനസ്സിലാവും, എന്നാൽ വേർഡ് ഓഫ് റൈച്ചസ്നെസ്, ട്രൂ ഗോസ്പെൽ, ക്രൂശിന്റെ വചനം ഇവർക്ക് മനസ്സിലാവുകയില്ല. അതാണ് പറഞ്ഞവർ അവൻ ശിശുവല്ലേ. കട്ടിയായുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ കഴിയുള്ളൂ. സോളിഡ് ഫുഡ് ഈസ് ഫോർ ദ മെച്യുവർ. അത് തന്നെയാണ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ദൈവത്തിന്റെ മിസ്റ്ററി, ദൈവത്തിന്റെ ഗോസ്പലിന്റെ റിയൽ മിസ്റ്ററി ഞങ്ങൾ സംസാരിക്കുന്നത് തികഞ്ഞവരുടെ ഇടയിലാണ്, മെച്യൂർ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലാണ്. അവർക്കാണ് സോളിഡ് ഫുഡ് ഉള്ളത്. ആ സോളിഡ് ഫുഡ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അത് കൊടുക്കുന്നത് മെച്യൂറായിട്ടുള്ള ആൾക്കാരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ് അവരെങ്ങനെയുള്ളതാണ്, അവർ നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തക്ക നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവരാണ്. ഹൂ ബിക്കോസ് ഓഫ് പ്രാക്ടീസ് ഓഫ് ദെയർ സെൻസസ് ട്രെയിൻ ടു ഡിസേൺ ഗുഡ് ആൻഡ് ഈവിൾ. അതായത് ഇവിടെ അവരുടെ സെൻസസ് ട്രെയിൻഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ ഇന്ദ്രിയങ്ങൾ ട്രെയിൻഡ് ആണ്. എന്തിനാണ്? നന്മയും തിന്മയും തമ്മിൽ തിരിച്ചറിയാൻ. നേരെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഈ നന്മയും തിന്മയും തിരിച്ചറിയാനായിട്ട് എന്തിനാണ് ഈ ഇന്ദ്രിയങ്ങൾ ട്രെയിൻഡ് ആകുന്നത്. ഇതൊരു സാധാരണ രീതിയിലുള്ള നന്മയും തിന്മയല്ല. ഇതേ കാര്യം തന്നെയാണ് എബ്രായ ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതായി പ്രാണനെയും ആത്മാവിനെയും വേർപിടിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് സോളിഷായിട്ടും സ്പിരിച്വലായിട്ടുമുള്ള ചിന്തകളെ ഡിസേൺ ചെയ്തിട്ട് സാധാരണ ആൾക്കാർ നല്ലത് ചീത്ത ഇല്ലെങ്കിൽ സിൻ ഓർ നല്ലത് അത്രമാത്രമേ ആൾക്കാർ കാണാൻ കഴിയത്തുള്ളൂ. എന്നാൽ അതിൽ തന്നെ യഥാർത്ഥത്തിൽ ആത്മീയമായതും സോളിഷായതും തമ്മിലുള്ള ഡിസൈൻമെന്റ് ഇന്ദ്രിയങ്ങൾ ട്രെയിൻഡ് ആയവർക്കേ ഒക്കെയുള്ളൂ. അല്ലെങ്കിൽ സ്പിരിച്വലായിട്ടുള്ള മെച്യൂർ ആയിട്ടുള്ള ആൾക്കാരാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഏറ്റവും നല്ലത് ഏതാണെന്ന് തിരിച്ചറിയുന്നത്. അങ്ങനെയുള്ള തിരിച്ചറിവിന്റെ കാര്യമാണ് പറയുന്നത്. അങ്ങനെ ഇന്ദ്രിയങ്ങൾ ട്രെയിൻഡായി ദൈവത്തിന്റെ ഏറ്റവും നല്ലതായിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള നല്ല കാര്യങ്ങളെ തിരിച്ചറിയാനായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന വ്യക്തികളുടെ അടുത്താണ് ഞങ്ങൾ വേർഡ് ഓഫ് റൈച്ചസ്നസ് അഥവാ കട്ടിയുള്ള ആഹാരം കൊടുക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നേരെ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴുമുള്ള പ്രശ്നം പല സഭകളുടെയും പല ഇടങ്ങളിലെയുമുള്ള പ്രശ്നമെന്ന് പറഞ്ഞിരിക്കുന്നത് സഭകൾ പലപ്പോഴും ഉപദേഷ്ടാക്കന്മാർ അല്ലെങ്കിൽ സ്പിരിച്വൽ മെച്യൂറായിട്ടുള്ള ആൾക്കാർക്ക് പകരം സ്പിരിച്വൽ ബേബീസാണ് പലയിടത്തും ഉള്ളത്. സഭകൾ ഒരു യഥാർത്ഥത്തിലുള്ള ദൈവവചനം പഠിപ്പിക്കാൻ കഴിയുന്നതിന് പകരം ഒരു ബേബി സിറ്റിംഗ് പോലെയാണ്. അതിന് രണ്ട് കാരണമുണ്ട്. ഈ നീതിയുടെ വചനം പഠിപ്പിക്കുന്ന ആൾക്കാർ കുറവാണ്. ദൈവവചനം യഥാർത്ഥത്തിൽ മനസ്സിലാക്കി ഈ ബേസിക് എലമെന്ററി ടീച്ചിങ്ങിന്റെ അപ്പുറത്തേക്കുള്ള കട്ടിയായിട്ടുള്ള ആഹാരത്തെപ്പറ്റി പഠിപ്പിക്കുന്ന ആൾക്കാർ കുറവാണ്. രണ്ട്, ഇത് മനസ്സിലാക്കുന്ന ആൾക്കാരും കുറവാണ്. ഇത് രണ്ടും ഉള്ളതുകൊണ്ട് നമ്മളെപ്പോഴും കാണുന്നത് ഒരു കുപ്പിപ്പാലും കൊണ്ട് പിടിച്ചുകൊണ്ടിരിക്കുന്ന കുറെ ആൾക്കാരും കുപ്പിപ്പാല് കുടിക്കുന്ന കുറെ കുഞ്ഞുങ്ങളും. അങ്ങനത്തെ കൂട്ടരടുത്ത് എലമെന്ററി ടീച്ചിങ് മാത്രമേ അവർക്ക് പഠിപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അന്നേരം അങ്ങനെയുള്ളിടത്ത് കട്ടിയുള്ള ആഹാരം പഠിപ്പിക്കാനായിട്ട്, എന്നാൽ ഇതൊരു ശരിക്കുമുള്ളൊരു പ്രശ്നമാണ്. ഇതേ കാര്യമാണ് പൗലോസ് അല്ലെങ്കിൽ എബ്രായ ലേഖന കർത്താവ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അന്നേരം ഇങ്ങനെയുള്ള സഭകളിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ പൗലോസ് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കുട്ടികൾ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചൈൽഡിഷ് ആയിട്ടുള്ള ആൾക്കാരുടെ ചില ക്യാരക്ടേഴ്സാണ് കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. കൊരിന്ത്യ ലേഖനം നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിന്റെ താഴേക്ക് വരുമ്പോൾ പറയുകയാണ് മൂന്നാമത്തെ അധ്യായം. മൂന്നാമത്തെ അധ്യായത്തിൽ പറയാണ് ഭക്ഷണമല്ല പാലത്രേ നിങ്ങൾക്ക് തന്നത്, ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവായിട്ടില്ല, ഇപ്പോഴും കഴിവായിട്ടില്ല, കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല, ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ല. അന്നേരം ഒരു ശിശുവിന്റെ ഒരു പ്രത്യേകതയാണ് അവർ ഈർഷയും പിണക്കവും വാശിയും ശാഠ്യവും ഇത് മാറത്തില്ല. അവരെല്ലാ കാര്യങ്ങൾക്കും സെൽഫിഷ് ആയിരിക്കും, എല്ലാ കാര്യങ്ങൾക്കും വാശിയുള്ളവരായിരിക്കും. അടുത്ത് പറയുകയാണ് ഞാൻ പൗലോസിന്റെ പക്ഷക്കാരനെന്നും നിങ്ങൾ മറ്റൊരുത്ത ഞാൻ അപ്പല്ലോസിന്റെ പക്ഷക്കാരനെന്നും പറയുന്നു. നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ. ഇവിടെ രണ്ടിടത്ത് പറയുകയാണ് നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിക്കപ്പെടാത്ത സാധാരണ മനുഷ്യരുടെ ക്യാരക്ടറും അതേപോലത്തെ ഈർഷയും വാശിയും പിണക്കവും വൈരാഗ്യവും വഴക്കും എല്ലാം ഉള്ളപ്പോൾ തന്നെ ദൈവസഭകളിൽ രക്ഷിക്കപ്പെട്ടവരായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ. അവർ അങ്ങനെയുള്ളവർ ജഡീകരാണ്. അതായത് അവർക്ക് ആത്മീയ കാര്യങ്ങൾ മനസ്സിലാകാനായിട്ട് കഴിയില്ല. അവർക്ക് ശൈശവാവസ്ഥയിൽ നിന്ന് അവർക്ക് മുതിർന്ന് മുകളിലേക്ക് പോകാനായിട്ട് കഴിയില്ല. അന്നേരം എബ്രഹാം ലേഖനകർത്ത പറയാണ് ഇങ്ങനെയുള്ള വ്യക്തികളാണ് എങ്കിൽ, ഇല്ലെങ്കിൽ നമ്മൾ ആ സ്പിരിച്വൽ ഗ്രോത്തിലേക്ക് വളരാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് ആത്മീയമായിട്ടുള്ള സെൻസസ് നമ്മളെ വർക്ക് ചെയ്യത്തില്ല. നമുക്ക് ആത്മീയ കാര്യങ്ങൾ മനസ്സിലാകുന്നതിന് പകരം എലമെന്ററി കാര്യങ്ങൾ തന്നെ നമ്മളവിടെ നിൽക്കുകയും എലമെന്ററി കാര്യങ്ങൾ തന്നെ നമ്മളെ വീണ്ടും വീണ്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യേണ്ടി വരും. എങ്ങനെയാണ് നമുക്കിതിൽ നിന്ന് പുറത്തു വരാനായിട്ട് കഴിയുന്നത്? എന്താണ് അതിനുള്ള മാർഗം? നമ്മൾ ആത്മീയമായിട്ടുള്ള നമ്മുടെ സെൻസസ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ദൈവത്തെ നമ്മൾ കേൾക്കാനായിട്ട് നമ്മുടെ സ്പിരിച്വൽ ഹിയറിംഗ്, നമ്മുടെ ചെവിയുടെ മന്ദത മാറി കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ കേൾക്കാനായിട്ട് തയ്യാറാവുക. അന്നേരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയത്തോട് സംസാരിക്കും. വേറെ ആരും നമ്മളെ പഠിപ്പിച്ചിട്ട് തരേണ്ട കാര്യമില്ല. വേറെ ആരും നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ നമ്മൾ സംസാരിക്കും. അതാണ് ഒന്ന് യോഹന്നാൻ അതിൻ്റെ 2:27 യോഹന്നാൻ തന്റെ വായനക്കാരത്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് യോഹന്നാൻ അതിൻ്റെ 2:27 നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാൻ നിങ്ങൾക്കിത് എഴുതുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിച്ച് തരേണ്ട ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ സകലവും ഉപദേശിച്ചിരിക്കാലും അത് ഭോഷ്കല്ല, സത്യം തന്നെയായിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ അവനിൽ വസിക്കും. അതായത് ഒരു രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദൽ കർത്താവിൽ വസിക്കുമ്പോൾ, കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ വായിലെ വചനങ്ങൾ കൊണ്ട് ജീവിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ ആ വ്യക്തിയുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഈ ലോകത്തെ ഏറ്റവും നല്ല ടീച്ചർ. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത് അവൻ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. എല്ലാ ട്രൂത്തും ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ടീച്ചർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ നിന്നും ഒരു വ്യക്തിയുടെ ഹൃദയത്തോട് സംസാരിക്കും. അപ്പോൾ ആ വ്യക്തിയുടെ സെൻസസ് ട്യൂൺഡാവും. ദൈവത്തിന്റെ വചനം മനസ്സിലാക്കാനായിട്ടും ഡിസൈൻ ചെയ്യാനായിട്ടും ഈവൻ തെറ്റായിട്ടുള്ള ഉപദേശങ്ങളെ ഡിസൈൻ ചെയ്യാനായിട്ടും. ഇവിടെ യോഹന്നാൻ ഇത് പറയുന്നത് ദുരുപദേഷ്ടാക്കന്മാരെ പറ്റി പറയുമ്പോഴാണ്. ഇന്ന് അനേകം ദുരുപദേഷ്ടാക്കന്മാരുണ്ട്. അനേകം വ്യാജ പ്രവാചകന്മാരുണ്ട്, കള്ളപ്രവാചകന്മാരുണ്ട്, അന്ത്യകാലത്തെ ഒരു ലക്ഷണമാണ്. അന്നേരം ഇവിടെയൊക്കെ ഒരു വ്യക്തിക്ക് ദൈവത്തിന്റെ റിയൽ ട്രൂത്ത് മനസ്സിലാകണമെങ്കിൽ അവന്റെ സെൻസസ് വർക്ക് ചെയ്യണം, അവൻ ട്രെയിൻഡ് ആയിരിക്കണം ദൈവത്തിന്റെ വചനത്തിൽ, തഴക്കത്തിൽ അഭ്യാസം പ്രാപിച്ച സെൻസസ് ഉള്ളവരായിരിക്കണം, സ്പിരിച്വൽ മെച്യൂരിറ്റി ഉള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ കാലത്തിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ട് നിൽക്കാനായിട്ട് എഴുതുള്ളൂ. അന്നേരം അതുകൊണ്ടാണ് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്, ആ നിങ്ങൾ പ്രാപിച്ച അഭിഷേകമുണ്ട്, നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്, ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തുകയും ദൈവത്തിന്റെ വചനത്തിലെ സത്യങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിശദീകരിച്ചു തരികയും ചെയ്യും. അതിന് വേറെ ആരും പഠിപ്പിച്ചു തരാതെ തന്നെ ദൈവീക ട്രൂത്തുകൾ, ദൈവത്തിന്റെ വചനത്തിലെ സത്യങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഒരു വ്യക്തിയെ പഠിപ്പിക്കാൻ കഴിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് വരുമ്പോഴാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, കട്ടിയുള്ള ആഹാരം നന്മതിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്തിൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്ക് കഴിയുള്ളൂ. അന്നേരം സ്പിരിച്വൽ മെച്യൂരിറ്റി നമുക്കുണ്ടായില്ല എങ്കിൽ അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ആത്മീയ സത്യങ്ങൾ മനസ്സിലാവുകയില്ല. ഈവൻ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് ഇന്റലക്ച്വലി ചിലപ്പോൾ മനസ്സിലാക്കാം, പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ അതൊരു ട്രൂത്തായിട്ട് ഗ്രിപ്പ് ചെയ്യപ്പെടത്തില്ല. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാനും നമുക്ക് താല്പര്യം ഉണ്ടായിരിക്കുന്നത്, നമുക്ക് എലമെന്ററി കാര്യങ്ങൾ കേൾക്കാനായിരിക്കും എപ്പോഴും താല്പര്യം. അല്ലെങ്കിൽ എലമെന്ററി കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ആറാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം മുതൽ എലമെന്ററി ടീച്ചിങ് അല്ലെങ്കിൽ ഫൗണ്ടേഷണൽ ടീച്ചിങ്. എലമെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തതെന്നുള്ള അർത്ഥത്തിലല്ല, അത് അടിസ്ഥാനമാണ്. എന്നാൽ അടിസ്ഥാനത്തിൽ തന്നെ നിൽക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാലേ മുമ്പോട്ട് പഠിക്കാനൊക്കത്തുള്ളൂ. എന്നാൽ ഒന്നാം ക്ലാസ്സിൽ തന്നെ ഇരിക്കുന്ന വ്യക്തിയെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അവിടെ പറയുകയാണ് അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തെങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം നാം പിന്നെയും ഇടാതെ. ഇതെല്ലാം എലമെന്ററി ടീച്ചിങ് ആണ്, ഇത് പാലാണ്, ഇത് ആവശ്യമുള്ളതാണ്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ബേസിക്കായിട്ട് അടിസ്ഥാനത്തിൽ ഉറക്കേണ്ടിയ ഒരു കാര്യങ്ങളാണ് ഇതെല്ലാം. പക്ഷേ ഇത് എലമെന്ററി ആണ്. ഇത് തന്നെ പിന്നെയും പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നും മനസ്സിലാകാത്ത വ്യക്തികൾ, ബേസിക്കായിട്ട് ഈ കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുകയും ഇത് മാത്രം മനസ്സിലാവുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് ആത്മീയ വളർച്ച ഉണ്ടാവുകയത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, മനസ്സാന്തരപ്പെട്ടവരായിരിക്കാം, സ്നാനപ്പെട്ടവരായിരിക്കാം, കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കാം, മരിച്ചവരുടെ പുനരുദ്ധാനവും നിത്യശിക്ഷാവധി ഇതെല്ലാം അറിയുന്നവരായിരിക്കാം. എന്നാൽ അത് പറയുകയും അത് പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടങ്ങൾ വളരെ എലമെന്ററി ക്ലാസ്സുകളാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അതല്ല എബ്രായ ലേഖന കർത്താവ് അവരെ പറ്റി ആഗ്രഹിക്കുന്ന, അവർ ആ അടിസ്ഥാനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് അവർക്ക് അവരുടെ പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഞാൻ ബേസിക്കായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന എബ്രായ ലേഖന കർത്താവിന്റെ കൺസേൺ ഈ ബേസിക് ടീച്ചിങ്ങുകൾ വിട്ടിട്ട് കട്ടിയായുള്ള ആഹാരം നമ്മൾ കഴിക്കാനായിട്ട് നമ്മളുടെ സെൻസസ് ട്രെയിൻഡ് ആവണം. കട്ടിയായുള്ള ആഹാരം ശിശുക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം അത് ദഹിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരത് ഛർദ്ദിക്കും, അത് അവർക്ക് മനസ്സിലാകാനായിട്ട് കഴിയത്തില്ല. അന്നേരം കൂട്ടിയിരിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഒരു സഭയിലെ കൂടുതൽ ആൾക്കാരും എലമെന്ററി ടീച്ചിങ് മാത്രം മനസ്സിലാക്കുന്നവരാണെങ്കിൽ അവിടെ എലമെന്ററി ടീച്ചിങ് മാത്രമേ പഠിപ്പിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അങ്ങനെയുള്ളൊരു ജഡീകരുടെ കൂട്ടമാവാനായിട്ടല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മളെക്കുറിച്ച് അല്ലെങ്കിൽ എബ്രായ ലേഖന കർത്താവ് എബ്രായ ലേഖനത്തിലെ അവരടുത്ത് പറയാണ് നമ്മൾ അങ്ങനെ ആ എലമെന്ററി ടീച്ചിങ്ങിൽ നിൽക്കാതെ മുമ്പോട്ട് പോകണം. അത് ഈ അടിസ്ഥാന ഉപദേശങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ചിലയിടത്ത് ഈ അടിസ്ഥാന ഉപദേശങ്ങൾ പോലും പഠിപ്പിക്കുന്നില്ല, ഈ എലമെന്ററി ടീച്ചിങ് പോലും പഠിപ്പിക്കാതെ ദൈവവചനത്തിലില്ലാത്ത അനേക കാര്യങ്ങൾ പഠിപ്പിക്കുന്നവരുണ്ട്. ചിലയിടത്ത് ഈ എലമെന്ററി ടീച്ചിങ്ങുകളാണ് പഠിപ്പിക്കുന്നത്. ഈ എലമെന്ററി ടീച്ചിങ്ങിനുള്ളതാണ് ഈ എക്സ്റ്റേണൽ കൽപ്പനകളും പ്രമാണങ്ങളും കൂടുതൽ കൂടുതലായിട്ട് പഠിപ്പിക്കുക. ന്യായപ്രമാണത്തിലെ പോലെ തുടരുത്, പിടിക്കരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള കൽപ്പനകൾ മാത്രം പഠിപ്പിക്കുക എലമെന്ററി ടീച്ചിങ് ആണ്. സ്പിരിച്വലായിട്ടുള്ള മെച്യൂർ ടീച്ചിങ് അല്ല അതൊന്നും. ഇല്ലെങ്കിൽ തമാശ കഥകളും വളിപ്പ് കഥകളും ഇല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആൾക്കാരെ ഇളക്കി അവരുടെ ഇമോഷൻസിനെ മാത്രം ടച്ച് ചെയ്യുന്ന കാര്യങ്ങൾ എലമെന്ററി ആണ്. അത് ദൈവത്തിലുള്ള ആണെങ്കിൽ പോലും അത് എലമെന്ററി ആണ്. അത് സ്പിരിച്വലായിട്ടൊരു വ്യക്തിയെ മെച്യൂരിറ്റിയിലേക്ക് കൊണ്ടുപോകുന്ന ഉപദേശമോ ടീച്ചിങ്ങോ ഒന്നുമല്ല. അതാണ് പലർക്കും താല്പര്യം. നമുക്ക് ഒരു ബേസിക് വളരെ ലോ ലെവലിലാണ് നമ്മുടെ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കിടന്ന് കറങ്ങുന്നത്. അന്നേരം എബ്രായ ലേഖന കർത്താവ് എടുത്ത് പറയുന്നത് അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ ശിക്ഷാവിധി, മരിച്ചവരുടെ പുനരുത്ഥാനം, നിത്യശിക്ഷാവിധി എങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ പറ്റിയുള്ള ആദ്യ വചനം വിട്ടിട്ട് നാം പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാനായിട്ടുണ്ട്. ദെയർഫോർ ലീവിംഗ് ദ എലമെന്ററി ടീച്ചിങ് അബൌട്ട് ക്രിസ്റ്റ് ലെറ്റസ് പ്രസ് ഓൺ ടു മെച്യൂരിറ്റി. ആത്മീയമായി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നാം ശ്രമിക്കുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഇവിടെ അടുത്തതായിട്ട് അടുത്ത് പറയാണ് ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. നേരം അബ്രഹലേനർത്ത മേളി പറഞ്ഞു, നിങ്ങൾക്ക് കേൾക്കാൻ മാന്യമുള്ളവരാണ് എങ്കിലും ഞാനിത് പറയാനായിട്ട് തുടങ്ങുകയാണ്, ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഇത് ഞാൻ പഠിപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് അബ്രഹലേനർത്ത പറയുന്നത്. എന്നിട്ട് ഈ എലമെന്ററി ടീച്ചിങ്ങിൽ നിന്നും ഈ അടിസ്ഥാനത്തിൽ നിന്നും നമ്മൾ മുമ്പോട്ട് പോയില്ല എങ്കിൽ, നമ്മൾ ആത്മീയ വളർച്ച പ്രാപിച്ചില്ല എങ്കിൽ, ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തിയിലേക്ക് നമ്മൾ വന്നില്ല എങ്കിലുള്ള ഒരു ഡേഞ്ചറാണ് അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ ആത്മീയമായി വളരുന്നില്ല എങ്കിൽ അതിൻ്റെ വേറൊരു കാര്യം നമുക്ക് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചുകൊണ്ടിരിക്കും. അതാണ് ഞാൻ ആദ്യം മുതലേ പറഞ്ഞത്, എബ്രായലേഖന കർത്താവ് ഈ പുതിയ ഉടമ്പടിയുടെ ശ്രേഷ്ഠതയും യേശു ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയും ഒക്കെയാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എങ്കിൽ നമ്മൾ പിന്മാറിപ്പോയാലുള്ള ഡേഞ്ചറും തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ ഒഴുകിപ്പോകുന്നതിനെ പറ്റി പറഞ്ഞു, രണ്ടാമത്തെ ചാപ്റ്ററിൽ വന്നപ്പോഴത്തേക്കും ഹൃദയം കഠിനമാവുന്നതിനെ പറ്റി പറഞ്ഞു, ഇവിടെ നാലാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും അത് തന്നെ വീണ്ടും എബ്രായലേഖന കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ആത്മീയ വർധന പ്രാപിച്ചില്ലെങ്കിൽ, സ്പിരിച്വൽ മെച്യൂരിറ്റി പ്രാപിച്ചില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിൻ്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിൻ്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ. ഇവിടെ ഒരു നാല് കൂട്ടരെ പറ്റി, അല്ലെങ്കിൽ നാലഞ്ച് വിഷയങ്ങളെ പറ്റി പറയുന്നുണ്ട്. എങ്ങനെയുള്ള കൂട്ടരെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുകയാണ് ഒരിക്കൽ പ്രകാശനം ലഭിച്ച വ്യക്തികൾ, അതായത് എൻലൈറ്റൻ ആയ വ്യക്തികൾ. ദൈവത്തിൻ്റെ വചനം അവരുടെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചിട്ട്, ഹൃദയദൃഷ്ടി പ്രകാശിച്ച, എഫേസ്യർ പറഞ്ഞിരിക്കുന്ന പോലെ നിങ്ങൾ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്, എന്നാൽ രക്ഷിക്കപ്പെട്ട വ്യക്തികളാണ് ഹൃദയദൃഷ്ടി പ്രകാശിക്കുന്നത്. അല്ലെങ്കിൽ ഹൃദയദൃഷ്ടി പ്രകാശിച്ചു എന്ന് മാത്രമല്ല, വെറും രക്ഷിക്കപ്പെട്ട ആദ്യത്തെ ഒരു സ്റ്റേജിലുള്ള ആൾക്കാരല്ല, അവർ സ്വർഗീയ ദാനം ആസ്വദിച്ചവരാണ്. അതായത് പരിശുദ്ധാത്മാവിന്റെ ദാനം, അത് കൃപാവരങ്ങളായിരിക്കാം ചിലപ്പോൾ, ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളായിരിക്കാം. ആത്മാവിന്റെ ഫലങ്ങളോ വരങ്ങളോ സ്വർഗീയമായിട്ടുള്ള ഗിഫ്റ്റുകൾ ഏതെങ്കിലും രീതിയിൽ ആസ്വദിച്ചവരാണ്. അവർ കേട്ടവരല്ല, അവർ കണ്ടവരല്ല, അവർ സ്വർഗീയ ദാനം ആസ്വദിച്ചവരാണ്. മൂന്നാമത് പറയാണ് ഇവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോഴാണ് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത്. അതായത് പരിശുദ്ധാത്മാവിന്റെ മുദ്ര ആ വ്യക്തിയുടെ ഉള്ളിൽ വീണതാണ്. എഫ് എസ് ലേഖനം ഒന്നാമത്തെ അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച വീണ്ടും ജനിച്ച വ്യക്തികളാണ് ഇവരെന്നുള്ളത് ഉറപ്പാണ്. വീണ്ടും ജനിച്ച് സ്വർഗീയ ദാനം ആസ്വദിച്ചവരാണ്. അടുത്തത് ദൈവത്തിന്റെ നല്ല വചനവും, അതായത് വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ വചനം ഇവരിൽ കേട്ട് ഇവരിൽ വർക്ക് ചെയ്ത് ഇവർ അതും ആസ്വദിച്ചവരാണ്. വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ. അന്നേരം ഇതൊന്നും വെറുതെ കേട്ടവരല്ല, അതായത് ഇത് എല്ലാം പുറത്തുനിന്ന് മനസ്സിലാക്കിയവരല്ല, യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട വ്യക്തികളെ പറ്റിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഇത്രയും കാര്യങ്ങൾ ഒരു റിയലി രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ പ്രത്യേകതകളാണ്. ഇത്രയും കാര്യങ്ങൾ, ഇത് രക്ഷിക്കപ്പെടാത്ത വ്യക്തിക്ക് ഇതിൽ ഒരു കാര്യവും പറയാനായിട്ട് കഴിയത്തില്ല. ആ വ്യക്തിക്ക് പ്രകാശനം ലഭിച്ചവരല്ല, ഈ രക്ഷിക്കപ്പെട്ട വ്യക്തികൾ പ്രകാശനം ലഭിച്ചവരാണ്, സ്വർഗീയ ദാനം ആസ്വദിച്ചവരാണ്, പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്തവരാണ്, ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്ത, ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്ത യഥാർത്ഥത്തിലുള്ള രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. അവർ അവരുടെ എലമെന്ററി ടീച്ചിങ്ങുകൾ വിട്ടിട്ട് മുമ്പോട്ട് സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് പോയില്ല എങ്കിൽ, അടുത്ത വാക്യം പറഞ്ഞിരിക്കുന്നു നമ്മൾ മുമ്പോട്ട് പോകുന്നില്ല എങ്കിൽ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നൊരു കാര്യമുണ്ട്. അത് പറയാണ് അങ്ങനെ ചെയ്തവർ പിന്മാറിപ്പോയാൽ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ബാക്ക് സ്ലൈഡിംഗ് ആണ്. ഈ പിന്മാറ്റം എന്ന് പറഞ്ഞിരിക്കുന്നത് പിന്മാറി പോയി രക്ഷ തള്ളിക്കളയുന്ന, അല്ലെങ്കിൽ രക്ഷ നഷ്ടപ്പെടുത്തുന്ന കൂട്ടരെ പറ്റിയാണ്. അങ്ങനെ ഉള്ളവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ അവർ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകുകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഇവിടെ അതൊരു വളരെ സ്ട്രോങ് സ്റ്റേറ്റ്മെന്റാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവീക ദാനങ്ങൾ ആസ്വദിച്ച ഒരു വ്യക്തി പിന്മാറി പോയി അവസാനം മാനസാന്തരത്തിലേക്ക് പുതുക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് ആ വ്യക്തി എത്തിച്ചേരാം എന്നുള്ള വലിയൊരു വാണിങ്ങാണ് ഇവിടെ എബ്രായലേഖന കർത്താവ് പറയുന്നത്. അതായത് പിന്മാറ്റത്തിന്റെ ഏറ്റവും വലിയൊരു ഡേഞ്ചറും അതിന്റെ എൻഡും എന്താണെന്ന് പറയുകയാണ്. നമ്മൾ ചിലപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കുകയില്ലായിരിക്കും. ഞാൻ ആദ്യം പറഞ്ഞു, പിന്മാറ്റം തുടങ്ങുന്നത് ഒരു ഡ്രിഫ്റ്റിംഗ് എവേയിലാണ്, വളരെ പതുക്കെയുള്ള ഒഴുകിപ്പോക്കിലാണ്. കേട്ട വചനത്തെ നാം ശ്രദ്ധയോടെ മുറുകെ പിടിക്കാതിരിക്കുമ്പോൾ തുടങ്ങുന്നതാണ് പിന്മാറ്റം. അത് പതുക്കെ ഒഴുകി പോകുന്നതാണ്. അത് ആ വ്യക്തി പോലും അറിയത്തില്ല. രണ്ടാമത്, ദൈവത്തിൻ്റെ വചനത്തോടുള്ള, ദൈവത്തിൻ്റെ വചനം ഇടപെടുമ്പോൾ, ഇന്ന് എന്ന് പറയുമ്പോൾ, ഹൃദയത്തെ കഠിനമാക്കി ദൈവത്തോട് റിബല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഹൃദയം വീണ്ടും വീണ്ടും കഠിനപ്പെടുക. ആ കഠിനപ്പെട്ട് അതിൻ്റെ അവസാനത്തെ എൻ്റെ പറയണം, അങ്ങനെയുള്ളവർ പിന്മാറിപ്പോകുമ്പോൾ അവർക്ക് പിന്നീട് മാനസാന്തരത്തിലേക്ക് പുതുക്കപ്പെടാൻ പോലും കഴിയത്തില്ല. ആ വ്യക്തി മാനസാന്തരപ്പെട്ടാൽ ദൈവം ഏത് സമയത്തും ദൈവം ഒരു വ്യക്തിയെ സ്വീകരിക്കും. ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു പാപവുമില്ല. ദൈവത്തിന് എല്ലാ പാപവും ക്ഷമിക്കാൻ കഴിയും. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്ന ഏത് പാപവും ദൈവത്തിന് ക്ഷമിക്കാൻ കഴിയും. എന്നാൽ ആ വ്യക്തിക്ക് മാനസാന്തരപ്പെടാൻ കഴിയാത്ത ഒരു സ്റ്റേജിലേക്ക് വരികയാണ്. അതായത് അവിശ്വാസം എന്ന പാപം ഒഴിച്ച് ബാക്കി ഏത് പാപവും ദൈവം ക്ഷമിക്കും. എന്നാൽ അവിശ്വാസം എന്നത് ദൈവത്തെ തള്ളിക്കളയുന്ന പാപമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എബ്രായലേഖനം എപ്പോഴും വിശ്വാസത്താൽ ഒരുവൻ നീതീകരിക്കപ്പെടും, അല്ലെങ്കിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നതല്ല, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നത്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞ ഒരു കാര്യം, എന്നാൽ ആ നീതീകരിക്കപ്പെട്ട നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ എബ്രായലേഖനാർത്ഥം പറയുന്നത്. അതിനാണ് യേശുക്രിസ്തുവിനെ നോക്കാൻ പറയുന്നത്. യേശുക്രിസ്തു ജീവിച്ചത് എങ്ങനെയാണെന്ന് നോക്കാൻ പറയുന്നത്. കർത്താവ് എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു ക്രൂശിൽ എന്താണ് നമുക്ക് വേണ്ടി ചെയ്തതെന്നും, മഹാപുരോഹിതനായിട്ട് കർത്താവിന്റെ വലതുഭാഗത്ത് ഇരുന്നുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും പറഞ്ഞതിന് ശേഷം പറയുകയാണ്. എന്നാൽ പിന്മാറിപ്പോകുന്നതിന് വലിയ ഡേഞ്ചറും എബ്രായലേഖനാർത്ഥം അവനെ വളരെ വ്യക്തമായിട്ട് പറയും. അന്നേരം ഞാൻ പറഞ്ഞത്, ഇത് കേൾക്കുന്ന നിങ്ങൾ ഏത് സ്റ്റേജിലാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ചിലപ്പോൾ ഒരു ഡ്രിഫ്റ്റിംഗ് എവേയുടെ സ്റ്റേജിലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു സ്റ്റേജിലായിരിക്കാം, അതുമല്ലെങ്കിൽ നിങ്ങൾ അവസാനത്തെ മാനസാന്തരത്തിലേക്ക് വീണ്ടും പുതുക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്കുള്ള പോക്കിലായിരിക്കാം. എന്തായാലും അതൊരു ഡേഞ്ചറസ് സോണാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അത് നാശത്തിലേക്കുള്ള പിന്മാറ്റമാണ്. വീണ്ടും എബ്രായലേഖനകർത്താവ് ഇത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എബ്രായലേഖനം അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും അത് പറയുന്നുണ്ട്. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്ത് പിന്മാറിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ, ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മല്ലമെന്നുണ്ടെങ്കിൽ കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്യുന്നവർക്കുണ്ടാകുന്ന ശിക്ഷാവിധി. താഴേക്ക് വരുമ്പോൾ പറയണം, എന്നാൽ എന്റെ നീതിമാൻ വിശ്വാസാൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിന് അവരിൽ പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവർ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവിക്ഷ പ്രവർത്തിക്കുന്നവർ കൂട്ടത്തിൽ. ഞാൻ അതിന് പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട ക്രിസ്തീയ ഒരു വിശ്വാസിയുടെ ജീവിതം ഒരിക്കലും ഒരു സ്റ്റാൻഡ് സ്റ്റില്ലല്ല. ഒന്നുകിൽ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ എലമെന്ററി ടീച്ച് വീണ്ടും ജനിച്ചു, നമ്മൾ പാല് കുടിച്ച് നമ്മൾ വളരാൻ തുടങ്ങി, നമ്മൾ കട്ടിയായുള്ള ആഹാരം കഴിക്കുന്നു, നമ്മുടെ ഇന്ദ്രിയങ്ങൾ സെൻസസ് ദൈവത്തിന്റെ ആത്മീയ കാര്യങ്ങളെ തിരിച്ചറിയാനായിട്ട് കഴിയുന്നു, നാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നമ്മൾ ആത്മീയ വളർച്ച പ്രാപിക്കുന്നു, ആത്മീയ വർധന പ്രാപിക്കുന്നു. ഇല്ല എങ്കിൽ നാം അറിയാതെ നാം ഡ്രിഫ്റ്റ് ചെയ്യുകയാണ്. നമ്മൾ നിൽക്കുകയാണ് എന്ന് നമ്മൾ തോന്നുകയാണെങ്കിൽ നമ്മൾ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇതിൻ്റെ ഇടയ്ക്കൊരു സ്റ്റാൻഡ് സ്റ്റിൽ പൊസിഷൻ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ളവർ പിന്മാറിപ്പോയി അവസാനം സംഭവിക്കുന്നു പറഞ്ഞാൽ ഇവരുടെ ഹൃദയം കണ്ടിന്യപ്പെടുകയാണ്. പിന്നെ ദൈവത്തിന്റെ വചനത്തിന് ഇവരുടെ ഇടപെടാൻ കഴിയുന്നില്ല, മാനസാന്തരത്തിലേക്ക് ഇവർക്ക് പുതുക്കാനായിട്ട് കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഒരു വ്യക്തിയെ മാനസാന്തരത്തിലേക്ക് കൊണ്ടിരുന്നത്. ഞാൻ ഇതിനു മുമ്പ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചാണ് 2-ാമത്തെ അധ്യായത്തിൽ രക്ഷ നഷ്ടപ്പെടുമോ എന്നുള്ള ചോദ്യത്തിൽ. രക്ഷ നഷ്ടപ്പെടുകയല്ല, രക്ഷ നാം ഹൃദയകാഠിന്യ നിമിത്തം തള്ളിക്കളയാണ് ചെയ്യുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ കെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നേരെ മുമ്പോട്ട് പോകട്ടെ. എന്നിട്ട് ഇവിടെ പറയുകയാണ്, ഇതേ കാര്യം വീണ്ടും എബ്രായലേഖനകർത്താവ് പറയുകയാണ്, രണ്ട് എഫക്റ്റ് ഉണ്ട് ദൈവത്തിന്റെ വചനത്തിന്. ദൈവത്തിന്റെ വചനം ഇന്ന് എന്ന് പറയുമ്പോൾ നമ്മളത് കേട്ട വചനം നമ്മൾക്ക് വിശ്വാസമായി പരിണമിക്കുകയാണെങ്കിൽ നമ്മൾ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഹൃദയത്തെ അത് കൺവിക്ട് ചെയ്യുകയും നമ്മൾക്ക് ദൈവിക സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുകയാണ്. ഇല്ല എങ്കിൽ നമ്മുടെ ഹൃദയം കഠിനപ്പെട്ട് നാം സ്വസ്ഥതയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. അതേപോലെ തന്നെ ഇവിടെ പറയുകയാണ്, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിച്ചിലും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു, ചുട്ടുകളയുക അത്രേ അതിന്റെ അവസാനം. എന്നാൽ ഇവിടെ വീണ്ടും രണ്ട് എഫക്റ്റ് പറയാണ്. ഒന്നുകിൽ ദൈവത്തിന്റെ വചനം ഫ്രൂട്ട്സ് ഉണ്ടാക്കും, ആത്മീയ ഫലങ്ങൾ ഉണ്ടാക്കും നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ. ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ദൈവത്തിന്റെ വചനം ഒരു വിത്ത് പോലെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം ഒരു വിത്ത് പോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് വീഴുകയാണ്. ആ വിത്തിന്റെ മുകളിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ വചനം തന്നെ ഒരു മഴ പോലെ അതിന്റെ മുകളിൽ വീഴുകയാണ്. അങ്ങനെ ദൈവത്തിന്റെ വചനം വിത്ത് പോലെയും ദൈവത്തിന്റെ വചനം മഴ പോലെയും നമ്മുടെ ഉള്ളിൽ വന്നിട്ട് ആ മഴ നമ്മുടെ ഉള്ളിൽ നിന്ന് അതിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുകയാണ് എങ്കിൽ അത് കുടിച്ചിട്ട് മഴ ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹൃദമായ സസ്യാദികളെ വിളയിക്കുന്നു, അല്ലെങ്കിൽ മുള്ളും ഞെരിഞ്ഞും മുളപ്പിക്കുന്നു. ഇവിടെയും ഒരു ന്യൂട്രൽ പൊസിഷൻ പറയുന്നില്ല. ഇവിടെയും പറഞ്ഞിരിക്കുന്നത് ഒന്നുകിൽ ഫ്രൂട്ട്സ് ഓർ ത്രിസിൽസ്, ഒന്നുകിൽ ഫലം ഇല്ലെങ്കിൽ മുള്ളും ഞെരിഞ്ഞിലും. ഒന്നുകിൽ വിശ്വാസത്താൽ ഒരു വ്യക്തി മുൻപോട്ട് മുമ്പോട്ട് പോകുന്നു, ഇല്ലെങ്കിൽ ആ വ്യക്തി നാശത്തിലേക്ക് പിന്മാറി പോകുന്നു. ഒന്നുകിൽ ഈ വ്യക്തി പരിജ്ഞാനപൂർത്തി പ്രാപിക്കുന്നു, ഇല്ലെങ്കിൽ ആ വ്യക്തി ദൈവത്തെ റിജക്റ്റ് ചെയ്ത് പിന്മാറ്റത്തിലേക്ക് പോയി രക്ഷയെ തള്ളിക്കളയുന്നു. ഇതിൻ്റെ ഇടയ്ക്കൊരു പൊസിഷൻ ഇല്ല എന്നാണ് എബ്രഹാലേഖനത്തെ പറയുന്നത്. ഇവിടെ എല്ലാം ഒരു പിന്മാറ്റത്തിൻ്റെ വലിയ ഡേഞ്ചർ എബ്രഹാലേഖനത്തെ പറയുകയാണ്. കർത്താവിനെ വിശ്വസിച്ചാലുള്ള ആത്മീയ നന്മകളും അതുപോലെ തന്നെ പിന്മാറിപ്പോകുമ്പോഴുള്ള ഡേഞ്ചർ. എന്നാൽ എബ്രഹാലേഖനത്താവ് പറയുകയാണ്, എന്നാൽ ഇതല്ല ദൈവം ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുവെങ്കിൽ, ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാൺ ചെയ്യുന്നെങ്കിൽ, ഇത് വാണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യമല്ല, യഥാർത്ഥത്തിലുള്ള കാര്യം തന്നെയാണ്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. അന്നേരം എബ്രഹാമിനെ പറയുകയാണ്, ഞങ്ങൾ ഇതൊക്കെ വാൺ ചെയ്യുന്നെങ്കിൽ തന്നെ നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വിശ്വസിക്കുന്നത് രക്ഷയ്ക്ക് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതുമാണ്. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നു കളയുവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. അതായത് ദൈവം ഒരിക്കലും അനീതിയുള്ള ദൈവമല്ല, ദൈവം ഒരിക്കലും പാർഷ്യലല്ല, ദൈവം ഒരിക്കലും ഒരാളെയും തള്ളിക്കളയുന്നില്ല ഏതൊരവസ്ഥയിലും. അതുകൊണ്ടാണ് എബ്രഹാമിലേക്ക് താഴേക്ക് വരുമ്പോൾ എബ്രഹാമിനെ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, ഒരു നാളും ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അറിയിച്ചു. അന്നേരം ദൈവം അനീതിയുള്ളവനല്ല, ദൈവം നിങ്ങൾ ചെയ്ത കാര്യങ്ങളെപ്പറ്റി മറന്നു കളയുന്ന വ്യക്തിയല്ല, ഇതൊന്നുമല്ല. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അന്നേരം ഇബ്രാഹിം പറയാണ്, ഇതിനെല്ലാം ഒരു പ്രതിഫലമുണ്ട്, പക്ഷേ നിങ്ങൾ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കുക. അതുതന്നെയാണ് ഇബ്രാഹിം ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അവസാനത്തോളം ആദ്യ വിശ്വാസം അവസാനത്തോളം ഇബ്രാഹിം ലേഖനം 3:14 പറയാണ്, നിങ്ങൾ ഇന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഹൃദയത്തെ കഠിനമാക്കരുത്, ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നിങ്ങൾ ക്രിസ്തുവിൽ പങ്കാളികളായിരുന്നു. അവിടെ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയവരാണ്, മിസ്രയേലിൽ നിന്ന് ഇറങ്ങിയവരാണ്, രക്ഷിക്കപ്പെട്ടവരാണ്. എന്നാൽ നിങ്ങൾ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കണം. ഈ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൽ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്, അല്ലാതെ നമ്മൾ എന്തോ മുറുക്കെ പിടിച്ച് സൂക്ഷിച്ചു വെക്കുന്ന ഒരു കാര്യം എന്നുള്ള അർത്ഥത്തിലല്ല. ദൈവത്തെ ഹോൾഡ് ഓൺ ചെയ്യുക, ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുക. ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദൈവം നമ്മളെ അവസാനത്തോളം നിർത്തുവാൻ നാം ശക്തനാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, അവസാനത്തോളം നിങ്ങൾ ഒരുപോലെ ഉത്സാഹം കാണിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആണെങ്കിൽ, നിങ്ങൾ അവസാനത്തോളം ഉത്സാഹം കാണിക്കുന്നവരാണ് എങ്കിൽ, നിങ്ങൾ ഡള്ളാവുകയില്ല, ഡൾ ഓഫ് ഹിയറിംഗ് ആവില്ല. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്തിലും ദീർഘക്ഷമയിലും വാഗ്ദത്തം അവകാശമാക്കുന്നവരുടെ അനുകാരിയായിത്തീരും. അന്നേരം വാഗ്ദത്തം അവകാശമാക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ എബ്രഹാലേഖനകർത്താവ് പറയുകയാണ്, വിശ്വാസവും ദീർഘക്ഷമയും. ഇതേ കാര്യം തന്നെ വേറൊരു രീതിയിൽ എബ്രഹാലേഖനകർത്താവ് പറയുന്നുണ്ട്. എബ്രഹാലേഖനം അതിൻ്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യത്തിൽ 35-ാമത്തെയും 36-ാമത്തെ വാക്യത്തിലും പറയാണ്, അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. നേരെ 3 കാര്യങ്ങളുണ്ട്: ഒന്ന് വിശ്വാസം, സഹിഷ്ണുത, ദീർഘക്ഷമ. ഈ കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട്, നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തുമായ യേശുക്രിസ്തുവിൽ ദൃഷ്ടി വെച്ചുകൊണ്ട് നമ്മൾ ഓടുകയാണെങ്കിൽ, നമ്മുടെ ഈ ലോകത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ടാകാം, എങ്കിലും നമ്മൾ മന്ദതയുള്ളവരാകത്തില്ല. നമ്മൾ മുമ്പോട്ട് തന്നെ പോയി വാഗ്ദത്തങ്ങൾ അവകാശമാക്കുന്നവരുടെ കൂട്ടത്തിലായിത്തീരും. ഇബ്രാനകർത്താവ് 5-6 അധ്യായത്തിന്റെ ആദ്യമേ പറഞ്ഞു വരുന്നത്, നമ്മൾ വിശ്വാസത്തിൽ മുമ്പോട്ട് പോയി ദൈവത്തിൽ ആശ്രയിച്ച് നാം എലമെന്ററി ടീച്ചിങ്ങുകൾ വിട്ട് അത് കഴിഞ്ഞ് ഉയരത്തിലുള്ളത് ചിന്തിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി ആത്മീയ വർധന പ്രാപിച്ച് നമ്മൾ കാര്യങ്ങൾ ഡിസൈൻ ചെയ്ത് മുമ്പോട്ട് പോയി പരിജ്ഞാനപൂർത്തി പ്രാപിക്കണമെന്നാണ് പറയുന്നത്. ഇല്ല എങ്കിൽ നമ്മൾക്ക് പിന്മാറിപ്പോയി നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾ വിശ്വാസാലും ദീർഘക്ഷമയാലും മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരിയായിരിക്കും. എന്നിട്ട് വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തം അവകാശമാക്കിയ ഒരു വ്യക്തിയെപ്പറ്റിയാണ് അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത്, അബ്രഹാം എന്ന വ്യക്തി. ആ വ്യക്തിയാണ് വിശ്വാസികളുടെ പിതാവ്. അതിനെപ്പറ്റി അബ്രഹാമിനെപ്പറ്റി വീണ്ടും എബ്രഹാമിലേഖനം 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും 11-ാമത്തെ അധ്യായത്തിലേക്കും പറയുന്നുണ്ട്. അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവം അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യുവാനില്ലാഞ്ഞിട്ട് തന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഇവിടെ രണ്ട് കാര്യങ്ങൾ എബ്രഹാമിലേഖനകർത്താവ് ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, വാഗ്ദത്തം പറയുന്നുണ്ട്. രണ്ട്, ആ വാഗ്ദത്തത്തെ സത്യം ചെയ്ത് ഉറപ്പിക്കുന്നു എന്ന് പറയുന്നു. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാമത്തെ അധ്യായത്തിൽ ആണ്. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 12-ാമത്തെ അധ്യായത്തിൽ അബ്രഹാമിനെ വിളിക്കുന്ന വിളി പറയാണ്. 12:2 പറയാണ്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള വാഗ്ദത്തം കൊടുക്കുകയാണ്. ആ വാഗ്ദത്തം ഇസഹാക്കിനെ പറ്റിയാണ്. ഒരു ഡബിൾ പ്രോമിസാണ്, അതിന് ഡബിൾ ഫുൾഫിൽമെന്റ്. ഒന്ന് ഇസഹാക്കിലും, രണ്ട് യേശുക്രിസ്തുവിലും അത് ഫുൾഫിൽ ചെയ്യുകയാണ്. അത് യേശുക്രിസ്തുവിനെ പറ്റിയാണ് എന്ന് ഗലാത്യലേഖനത്തിൽ പൗലോസ് പറയുന്നു. അന്നേരം അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുത്തു. വാഗ്ദത്തം കൊടുത്തത് മാത്രമല്ല, അത് 12:12 വാഗ്ദത്തം കൊടുത്തതെങ്കിൽ 22:22 വരുമ്പോൾ ആ വാഗ്ദത്തം സത്യം ചെയ്ത് ദൈവം ഉറപ്പിക്കുകയാണ്. ആ സത്യം ചെയ്യുന്നതിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് 22-ാമത്തെ അധ്യായം. 22:18 പറയുകയാണ്, നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം, ഇതായിരുന്നു വാഗ്ദത്തം അവിടെ കൊടുത്തത്, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഇവിടെ പറയുന്നത് നീ എന്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന് ഞാൻ എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നേരം വാഗ്ദത്തം സത്യമാവാനായിട്ട് കുറച്ച് സമയം വന്നു. അവിടെ അതിൻ്റെ ഇടയ്ക്ക് അബ്രഹാം ടെസ്റ്റ് ചെയ്യപ്പെട്ടു. വിശ്വാസത്തിന്റെ പരിശോധനകൾ വന്നു. ആ പരിശോധനകളിലെല്ലാം അബ്രഹാം ബൈ ഫെയ്ത്ത് അതിനെ ഓവർകം ചെയ്തു. ചിലയിടത്തൊക്കെ വീഴ്ച വന്നു, എങ്കിലും അതിൽ നിന്ന് തന്നെ എഴുന്നേറ്റ് അബ്രഹാം മുമ്പോട്ട് പോയി. ആ വാഗ്ദത്തം അബ്രഹാമിന് പ്രോമിസ് ബിക്കെയിം ആൻ ഓത്ത്. വാഗ്ദത്തം സത്യമായി തീർന്നു. അതുകൊണ്ടാണ് പറയുന്നത് ആ വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യാതിരുന്നു ഞാനില്ലാഞ്ഞിട്ട് തന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തു. ദൈവം സത്യം ചെയ്തപ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ടാണ് ആൾക്കാർ സത്യം ചെയ്യുന്നത്. തന്നേക്കാൾ വലിയവൻ ഇല്ലാത്തതുകൊണ്ട് ദൈവം എന്നെ കൊണ്ട് തന്നെ സത്യം ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്ന നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. അന്നേരം അബ്രഹാം ദീർഘക്ഷമയോടെ വാഗ്ദത്തം ഇസഹാക്കിനെ പ്രാപിച്ചു. അതേപോലെ തന്നെ യേശുക്രിസ്തു എന്ന വാഗ്ദത്ത സന്തതിയും അബ്രഹാമിൽ കൂടി തന്നെ വന്നു. ആ വാഗ്ദത്ത വിഷയം അബ്രഹാം സ്ഥാപിച്ചു. അവിടെ പറയുന്നത് തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നത്, ആണ് അവർക്ക് ഉറപ്പിനായി സകല വാദത്തിന്റെയും തീർച്ചയാവുന്നത്. അതായത് പറഞ്ഞിരിക്കുകയാണ്, പ്രോമിസ് അൺചേഞ്ചബിൾ ആകുന്നത് അത് ഓത്തോടുകൂടി അത് മാറ്റപ്പെടാത്ത സത്യമായി പ്രോമിസ് തീരുന്നു. ആണ് സകലവാദത്തിന്റെയും തീർപ്പാകുന്നു, ഉറപ്പിനായി സകലവാദത്തിന്റെയും തീർപ്പാകുന്നു. അന്നേരം ഇത് എബ്രായ ലേഖനകർത്താവ് എന്തിനാണ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവം വേറൊരു വാഗ്ദത്തവും വേറൊരു ആണയും ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തത്തെയും അബ്രഹാമിനോട് ചെയ്ത ആണയെപ്പറ്റിയും സത്യത്തെപ്പറ്റിയും പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ചിട്ട് ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം. ഇവിടെ പറയുന്നത് വാഗ്ദത്തത്തിന്റെ അവകാശികളായിട്ടുള്ള നമുക്ക് ദൈവം വാഗ്ദത്തം മാത്രമല്ല തന്നത്, ഒരാണയും കൂടിയാണ് തന്നത്. രണ്ട് കാര്യങ്ങൾ, ആ രണ്ട് വാഗ്ദത്തവും ആണയും, രണ്ട് കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിക്കുവാൻ ഇച്ഛിച്ച് നാം ഒരു ആണയാൽ ഒരു ഉറപ്പ് കൊടുത്തു. എന്തായിരുന്നു വാഗ്ദത്തം? ഞാൻ എബ്രായ ലേഖനം 1-ാം അധ്യായം എടുത്തപ്പോൾ പറഞ്ഞിരുന്നു, ദൈവം പിതാക്കന്മാർക്ക് കൊടുത്ത ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. പിതാക്കന്മാർക്ക് കൊടുത്ത വാഗ്ദത്തം യേശുക്രിസ്തുവിനെ ഉറപ്പിച്ചുകൊണ്ടാണ് ആ വാഗ്ദത്തം നിർവഹിക്കുന്നത്. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നുള്ള വാഗ്ദത്തം നിവർത്തി യേശുവിനെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവം അത് ഉറപ്പിച്ചുവെങ്കിൽ, വാഗ്ദത്തം ഫുൾഫിൽ ചെയ്തുവെങ്കിൽ, ആണ എന്ന് പറഞ്ഞത് എന്താണ്? ആണ എന്ന് പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ്. നമ്മൾ എബ്രായ ലേഖനം അതിന്റെ ഏഴാമത്തെ അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിൽ പറയാണ്, അവർ ആണ കൂടാതെ പുരോഹിതന്മാരായിത്തീർന്നു. ഇവനോ, നീ എന്നേക്കും പുരോഹിതനാകുന്നു, സത്യം ചെയ്തു അനുതപിക്കുകയുമില്ല എന്ന് തന്നോട് അരളി ചെയ്തവൻ ഇട്ട ആണയോടുകൂടെ തന്നെ, ആണ കൂടാതെ അല്ല എന്നൊത്തവണ്ണം വിശേഷമേറിയ നിയമത്തിന് അവൻ ഉത്തരവാദിയായിത്തീർന്നു. ഇത് യേശുക്രിസ്തുവിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഞാൻ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ കൂടുതൽ വിശദീകരിക്കാം. അതായത് യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ദൈവത്തിന്റെ വാഗ്ദത്തവും ദൈവത്തിന്റെ ആണയും ദൈവം ഉറപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ആ വാഗ്ദത്തവും ആണയും ഉറപ്പിച്ചതായതുകൊണ്ട് അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് പോഷ്ക പറയാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കുവാനിടയായിരുന്നു. അതായത് ദൈവം പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമ്മളുടെ വിശ്വാസം നമുക്ക് ഉറപ്പിക്കാം. അതായത് യേശു ക്രിസ്തുവിനെ കുറിച്ച് ദൈവം പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങൾ, ദൈവത്തിൻ്റെ വാഗ്ദത്തവും ദൈവത്തിൻ്റെ ആണയും വെച്ച് ദൈവം ഉറപ്പിച്ച് നമുക്ക് തന്നിരിക്കുന്ന മഹാപുരോഹിതനായ യേശു ക്രിസ്തു നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ പ്രത്യാശയുടെ നങ്കൂരം മുറുകെ പിടിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ട് കാര്യം കൊണ്ടുകൊണ്ട് ശരണത്തിനായി ഓടി വന്ന് നാം ദൈവത്തിന് പോഷ്ക്കു പറയാൻ കഴിയാത്ത രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിക്കുന്നു. ആ പ്രത്യാശ, ഈ ദൈവത്തിൻ്റെ വാക്കിലുള്ള ഈ പ്രത്യാശ നമ്മുടെ ആത്മാവിനൊരു നങ്കൂരമാണ്. അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നു പോകുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനം ഒരിക്കലും മാറ്റം വരാത്തതാണ്. അതുകൊണ്ടാണ് ദൈവം ഒരിക്കലും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവനെ കൈവിടുകയില്ല എന്നുള്ളതാണ് ആ വാഗ്ദത്തം. യേശു ക്രിസ്തു തിരശീല കടന്ന് അകത്തേക്ക് കയറി ദൈവത്തിൻ്റെ ആണയോടുകൂടി ഇനി ഒരിക്കലും മാറ്റം വരാത്ത പുരോഹിതനായി യേശു ക്രിസ്തു നിൽക്കുന്നുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം ഒരിക്കലും മാറ്റപ്പെടാത്തതുകൊണ്ടാണ് നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ളത്. യേശു ക്രിസ്തു എന്നേക്കും ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് എബ്രായലേഖനം അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും നമ്മളെ പൂർണ്ണമായും രക്ഷിപ്പാൻ അവന് കഴിയുന്നത്. അന്നേരം ആ കർത്താവിനുള്ള ഉറപ്പിനുള്ള ആ വാഗ്ദത്തത്തിലുള്ള ഉറപ്പിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഉറപ്പുള്ളത് കൊണ്ട് നമ്മുടെ പ്രത്യാശയുടെ നങ്കൂരം നമുക്ക് എപ്പോഴും ഉറപ്പിക്കാം. അന്നേരം പിന്മാറി പോകാതിരിക്കണമെങ്കിൽ എന്താണ് അതിനുള്ള സൊല്യൂഷൻ? നമ്മുടെ വിശ്വാസം കർത്താവിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ് എബ്രായലേഖനം അടുത്ത പറഞ്ഞത്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ വിശ്വാസം ഒരു നങ്കൂരം പോലെ നമുക്ക് കർത്താവിൽ ഉറപ്പിക്കാം. ഒരിക്കലും കർത്താവ് നമ്മളെ തള്ളിക്കളയില്ല. ഏതൊരു സാഹചര്യത്തിലും എത്ര ആടിയൊലയുന്ന സാഹചര്യത്തിലും ഒരു കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നത് പോലെ ഒരു വിശ്വാസിക്ക് യേശു ക്രിസ്തുവിൽ നങ്കൂരമിട്ട് ഉറപ്പിക്കാം. കാരണം ദൈവം യേശു ക്രിസ്തുവിനെ ആണയോടുകൂടി പുരോഹിതനായിട്ട് ഉറപ്പിച്ചതാണ്, ഒരിക്കലും മാറ്റം വരാത്ത ആണയോടുകൂടി. അത് ആ നങ്കൂരം, ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ നങ്കൂരം അത്രയും, അത് നിശ്ചയവും സ്ഥിരവും തിരശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കീസേദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുൻപ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. ഇത് അതിൻ്റെ തുടർച്ച അടുത്ത അധ്യായത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് ഈ വാക്യവും അതിൻ്റെ ബാക്കി കാര്യങ്ങളും ഞാൻ അടുത്ത ദിവസം വിശദീകരിക്കാം. ഇവിടെ പറയാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരശീല കീറിക്കൊണ്ട് ആ വിശുദ്ധ അതിവിശുദ്ധ സ്ഥലത്തേക്ക് യേശു ക്രിസ്തു മൽക്കീസേദേക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതനായി പ്രവേശിച്ചു കഴിഞ്ഞു. ആ മഹാപുരോഹിതൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് എന്നും ജീവിക്കുന്നവനായി നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നു. നമ്മുടെ ഏതൊരു സാഹചര്യത്തിലും നമുക്ക് ഏതൊരു വീഴ്ച വന്നു കഴിഞ്ഞാലും അത് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ കൃപ പ്രാപിപ്പാനും കരുണയ്ക്കും വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് ഓടിച്ചെല്ലാനായിട്ടൊരു നങ്കൂരം അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരിക്കലും പിന്മാറിപ്പോകേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ നങ്കൂരം നമുക്ക് പ്രത്യാശയുടെ ഉറപ്പാണ്. ആ ഉറപ്പിൽ നമുക്ക് വിശ്വാസ ജീവിതം മുമ്പോട്ട് പോകാം. അങ്ങനെയാണ് എങ്കിൽ നാം വാഗ്ദത്തം പ്രാപിക്കുന്ന വാഗ്ദത്തിന് അവകാശിയായവരുടെ അനുകാരികളായിത്തീരും എന്നാണ് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്. നമുക്ക് മൽക്കീസേദേക്കിന്റെ ക്രമപ്രകാരമുള്ള പുരോഹിതത്തെപ്പറ്റി എബ്രായ ലേഖനകർത്താവ് അവിടെ ആ സബ്ജക്ട് തുടങ്ങുകയാണ്. അത് ഏഴാമത്തെ അധ്യായത്തിൽ തുടരുകയാണ്. മൽക്കീസേദേക്ക് ആരാണ്, മൽക്കീസേദേക്ക് ആരാണ് എന്നുള്ളതിന്റെ വിശദീകരണം, ഒരു വലിയ വിശദീകരണം കൊടുക്കുന്നില്ല എങ്കിലും ദൈവവചനം പറഞ്ഞിരിക്കുന്ന വിശദീകരണവും അതിന്റെ പ്രത്യേകതയും ആ പൗരോഹിത്യത്തിന്റെ പ്രത്യേകതയും എല്ലാം ഏഴാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും വീണ്ടും വിശദമാക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് ചിന്തിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ.